കർത്താവിൻ്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഏപ്രിൽ മാസം 7-ാം തീയതി. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 20-ഉം 21-ഉം അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. അനന്തരം ഇസ്രായേൽ മക്കൾ ഒക്കെയും പുറപ്പെട്ടു. ദാൻ മുതൽ ബെർശേബ വരെയും ഗിലയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളുമായ സർവജനത്തിൻ്റെയും പ്രധാനികളും ആയുധപാണികളായ 400,000 കാലാളും ദൈവത്തിൻ്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമീന്യർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ, ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന പറവീൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എൻ്റെ വെപ്പാട്ടിയും ബെന്യാമീൻ ദേശത്ത് ഗിബയയിൽ രാപാർപ്പാൻ ചെന്നു. എന്നാറെ ഗിബയ നിവാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റു, രാത്രിയിൽ എൻ്റെ നിമിത്തം വീട് വളഞ്ഞു, എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എൻ്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിൻ്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു. നിങ്ങളെല്ലാവരും ഇസ്രായേലരല്ലോ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവീൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മൾ ആരും തൻ്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും വരുത്. നാം ഇപ്പോൾ ഗിബയോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1,100 പേരെയും 10,000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേലൊക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏകമനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നതെന്ത്? ഗിബയയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീനെന്ന് പറയിച്ചു. ബെന്യാമീന്യരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബയയിൽ വന്നുകൂടി. അന്ന് ഗിബയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 ബിരുദന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്ത് കയ്യന്മാരായ 700 ബിരുദന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിനു പോലും ഏറെ പിഴയ്ക്കാത്ത കവിണക്കാർ ആയിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലരോ 400,000 ആയുധപാണികളായിരുന്നു. അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു, ബെഥലിലേക്ക് ചെന്നു. ബെന്യാമീനരോട് പടവിട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടുവെന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റു, ഗിബയയ്ക്ക് നേരെ പാളയമിറങ്ങി. ഇസ്രായേലിയർ ബെന്യാമീനരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു, ഗിബയയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീനരു ഗിബയിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിൽ 22,000 പേരെ അന്ന് സംഹരിച്ച് വീഴിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. അവരുടെ നേരെ ചെല്ലുവിനെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലരായ പടജനം ധൈര്യപ്പെട്ടു. 1-ാം ദിവസം അണിനിരന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീനരോട് അടുത്തു. ബെന്യാമീനർ 2-ാം ദിവസവും ഗിബയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ പിന്നെയും 18,000 പേരെ സംഹരിച്ച് വീഴിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബെഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന് ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിയർ ഗിബയയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെ ആക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീനരുടെ നേരെ പുറപ്പെട്ടു. മുമ്പലത്തെ പോലെ ഗിബയയുടെ നേരെ പടയ്ക്ക് അണിനിരന്നു. ബെന്യാമീനിയർ പടജനത്തിന്റെ നേരെ പുറപ്പെട്ടു. പട്ടണം വിട്ട് പുറത്തായി. ബെഥേലിലേക്കും വയലിൽ കൂടെ ഗിബയിലേക്കും പോകുന്ന രണ്ട് പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി. ഇസ്രായേലിൽ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമീന്യർ പറഞ്ഞു. ഇസ്രായേൽ മക്കളോ, നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലൊക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു. ബാൽ തമാരിൽ പടക്ക് അണിനിരന്നു. ഇസ്രായേലിയുടെ പതിയിരിപ്പുകാരും ഗിബയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബയുടെ നേരെ ചെന്നു. പട കഠിനമായി മുറുകി എങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. യഹോവ ബെന്യാമീനരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമീനരിൽ 25,100 പേരെ സംഹരിച്ചു. അവരെല്ലാവരും ആയുധപാണികൾ ആയിരുന്നു. ഇങ്ങനെ ബെന്യാമീനിയർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു. എന്നാൽ ഇസ്രായേലിയർ ഗിബയക്കരികെ ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ബെന്യാമീനിയർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബയയിൽ പാഞ്ഞു കയറി. പതിയിരിപ്പുകാർ നീളെ നടന്ന് പട്ടണത്തെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പുങ്ങുമാറാക്കണമെന്ന് ഇസ്രായേലിയർ പതിയിരിപ്പുകാരുമായി പറഞ്ഞുത്തിരുന്നു. ഇസ്രായേലിയർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീനിയർ ഇസ്രായേലരെ വെട്ടിത്തുടങ്ങി. ഏകദേശം 30 പേരെ കൊന്നു. മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങിത്തുടങ്ങിയപ്പോൾ ബെന്യാമീനിയർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു. ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമീനിയർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. പട അവരെ പിന്തുടർന്നു. പട്ടണങ്ങളിൽ നിന്നുള്ള അവരെ അവർ അതതിൻ്റെ മധ്യയെ വെച്ച് സംഹരിച്ചു. അവർ ബെന്യാമീനിയരെ വളഞ്ഞ് ഓടിച്ച് ഗിബയ്ക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമസ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീനിയരിൽ 18,000 പേർ പട്ടുപോയി. അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമോൻ പാറയ്ക്ക് ഓടി. അവരിൽ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ച് കൊന്നു. 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമീനിൽ ആകെ 25,000 ആയുധപാണികൾ അന്ന് പട്ടുപോയി. അവരെല്ലാവരും പരാക്രമശാലികൾ തന്നെ. എന്നാൽ 600 പേർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമോൻ പാറ വരെ ഓടി. അവിടെ 4 മാസം പാർത്തു. ഇസ്രായേലർ പിന്നെയും ബെന്യാമീനിയരുടെ നേരെ തിരിഞ്ഞു. ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാമീനിയുടെ ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേലിയർ മിസ്പയിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു. ആകയാൽ ജനം ബെഥേലിൽ ചെന്നു. അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്നു ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പിറ്റന്നാൾ ജനം അധികാലത്ത് എഴുന്നേറ്റു. അവിടെ ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഒരു ഉഗ്ര ശപഥം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനിയരെ കുറിച്ച് അനുതപിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന് നാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുക കൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗലയാദിലെ യാബേശിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ജനത്തെ എണ്ണി നോക്കിയാറേ, ഗലയാദിലെ യാബേശ് നിവാസികളിൽ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു. അപ്പോൾ സഭ പരാക്രമശാലികളായ 12,000 പേരെ അവിടെ അയച്ചു. അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ചെന്ന് ഗലയാദിലെ യാബേശ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലുവിൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇവണ്ണം, സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗലയാദിലെ യാബേശ് നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ച് പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി അവരെ ഖനാൻ ദേശത്തിലെ ശീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു.
സർവസഭയും രിമോൻ പാറയിലെ ബെന്യാമീനിയരോട് സംസാരിച്ചു, സമാധാനം അറിയിപ്പാൻ ആളയച്ചു. അപ്പോൾ ബെന്യാമീനിയർ മടങ്ങി വന്നു. ഗിലിയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു. അവർക്ക് അവരെ കൊണ്ട് തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ട് ജനം ബെന്യാമീനിയരെ കുറിച്ച് ദുഃഖിച്ചു. ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്തു ചെയ്യേണ്ടു? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു. ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമീനിയരിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം. എങ്കിലും നമുക്ക് അവരുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ. ബെന്യാമീനർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഇസ്രായേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു. അപ്പോൾ അവർ ബെഥേലിന് വടക്കും ബെഥേലിൽ നിന്ന് ശേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബോനയ്ക്ക് തെക്കും ഷീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകയാൽ അവർ ബെന്യാമീനിയരോട്, നിങ്ങൾ ചെന്ന് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിപ്പിൻ. ഷീലോവിലെ കന്യാമുഖമാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ഷീലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമീൻ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട്, അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവിൻ. നാം പടയിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം. ബെന്യാമീനിയർ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ചു. തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്നു. പട്ടണങ്ങളെ വീണ്ടും പണിതു, അവയിൽ പാർത്തു. ഇസ്രായേൽ മക്കളും ആ കാലത്ത് അവിടം വിട്ട് ഓരോരുത്തരും താൻ തൻ്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി. അങ്ങനെ അവർ അവിടം വിട്ട് ഓരോരുത്തൻ താൻ തൻ്റെ അവകാശത്തിലേക്ക് ചെന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു.
ലൂക്കോസ് സുവിശേഷം 11 ഒന്ന് മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവനവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടമ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 വായ്പ തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ, ഭൂതങ്ങളുടെ തലവനായ ബെയൽസുബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ചു, ആകാശത്ത് നിന്ന് ഒരടയാളം അവനോട് ചോദിച്ചു. അവനവരുടെ വിചാരം അറിഞ്ഞു. അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ചിതിരിച്ച രാജ്യം എല്ലാം പാഴായിപ്പോകും, വീട് ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ചിതിരിച്ചുവെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെയൽസുബൂലെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബെയൽസുബൂലെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക
ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലും അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നെ കൊണ്ടൊടുക ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അശുദ്ധാത്മാ ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞ് ചെന്ന് അതടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറി ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്തിൽ നിന്നൊരു പ്രത്യേക ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്ന, പ്രാർത്ഥനാ വാചകങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഇവിടെ യേശു പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ ശിഷ്യന്മാർക്കും കൂടെ പ്രാർത്ഥിക്കുവാൻ താല്പര്യം. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവർക്ക് നല്ല ബോധ്യമില്ല. അതുകൊണ്ട് അവർ ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരുവൻ വന്നിട്ട്, കർത്താവേ, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞ് പ്രാർത്ഥനാ വാചകങ്ങൾ യേശു പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ തുടർച്ച എന്നോണം നമുക്ക് കാണുവാൻ കഴിയും. യേശു പറയുന്ന ഒരു ഉപമ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രി അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിതനോട് ചോദിക്കുന്നു, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവൻ വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് യേശു പറയുന്നത്. യേശു അത് പറഞ്ഞിട്ട് പറയുന്ന ഉപദേശം ഇതാണ്. പ്രാർത്ഥനയോടുള്ള വിഷയത്തിൽ തന്നെ ഈ ഉപമ പറഞ്ഞ് പറയുന്ന ഉപദേശം 9 വാക്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥനയിൽ ദൈവത്തോട് നാം യാചിക്കുകയാണ്. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് അന്വേഷിക്കുകയാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മുട്ടുകയാണ്. അതുകൂടെ ലഭിക്കുന്ന മറുപടികളുടെ ഉറപ്പിനെക്കുറിച്ചാണ് ഈ ഉപമയിൽ കൂടെ യേശു പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു, ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. എങ്കിൽ പോലും ഇവിടെ പറയുന്നു, അവൻ സ്നേഹിതനാകെയാലും ലജ്ജ കൂടാതെ മുട്ടുകയാകെയാലും എഴുന്നേറ്റ് കൊടുക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അവസാനം എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ അത് പ്രാപിച്ച് അത് ലഭിച്ച് മടങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആദ്യം വന്ന ആ സ്നേഹിതനാണ്, ആദ്യം ആ വീട്ടിൽ വന്ന സ്നേഹിതനാണ്. അവൻ്റെ സ്നേഹിതനാണ് പോയിട്ട് മറ്റേ സ്നേഹിതനോട് അപ്പം വാങ്ങിക്കൊണ്ട് വരുന്നത്. ഈ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായി ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. കർത്താവ് പറഞ്ഞ ഉപമയിൽ വ്യക്തമായത് മനസ്സിലാകുന്നു, ഇവർ സ്നേഹിതന്മാരാണ്. സ്നേഹിതരെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ദൃഢതയെ കാണിക്കുന്നു. അവർ സ്നേഹിതന്മാരായതുകൊണ്ട് അവർക്ക് പരസ്പരം അറിയാം. ഒരു സ്നേഹിതൻ എങ്ങനെ പെരുമാറും, എങ്ങനെ സഹകരിക്കുമെന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മറ്റ് സ്നേഹിതൻ അവനെ നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ആ മറ്റേ ആളിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം അറിയാവുന്ന സ്നേഹിതന്മാർ അവരുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് ഉള്ള അവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധത്തെ കാണുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, വിടുതലുകൾ ലഭിക്കണമെങ്കിൽ, ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നാം ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ദൈവത്തോട് ശക്തമായ ദൃഢമായ ഒരു ബന്ധം നാം സ്ഥാപിച്ചിരിക്കണം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി ലഭിക്കുന്നതെന്ന് ഈ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ സ്നേഹിതനാകിയാലും ലജ്ജ കൂടാതെ മുട്ടുകയാലും എഴുന്നേറ്റ് അവന് നൽകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ആ നിലയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ദൃഢമായിരിക്കുന്നുവെങ്കിൽ, ശക്തമായിരിക്കുന്നുവെങ്കിൽ, നമ്മെ നല്ലവണ്ണം അറിയുവാൻ ദൈവത്തിന് നാം അവസരം നൽകുന്നുവെങ്കിൽ, ലജ്ജ കൂടാതെ പിന്നെയും അപേക്ഷിക്കുവാൻ ചോദിക്കുവാൻ നമുക്ക് കഴിയും. അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്, നമ്മെ മനസ്സിലാക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഈ നാടുകളിൽ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും തരത്തിൽ ദൈവമായിട്ടുള്ള ബന്ധനത്തിന് ഉലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ, അടുപ്പത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുവാൻ തക്കവണ്ണം, അത്രമാത്രം പരസ്പരം അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയാകട്ടെ. ദൈവം നമ്മെ അറിയട്ടെ. ദൈവത്തോട് നമുക്കെല്ലാം തുറന്നു പറയാം. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.